إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. طاف والقرآن المجيد، بل عجبوا أن جاءهم منذر منهم فقال الكافرون هذا شيء عجيب. أئذا متنا وكنا ترابا ذلك رجع بعيد، قد علمنا ما تنقص الأرض منهم وعندنا كتاب حفيظ. سنهم الله سهودر انجلين نمر قوتتي شريدتين രോഗമില്ലാത്തവർ വളരെ കുറവാണ്. നമ്മുടെ കൂട്ടത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ പരിസരത്ത്, നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്ത്, ലോകത്ത് വ്യത്യസ്തമായ രോഗങ്ങൾ, അതുപോലെ തന്നെ വ്യത്യസ്തമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് മിക്ക ആളുകളും. നമ്മുടെ കൂട്ടത്തിൽ തന്നെ നിത്യരോഗികളായിട്ടുള്ള ആളുകളുണ്ട്. രോഗം എല്ലാ സമയത്തും, രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന, അസുഖങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതുപോലെ തന്നെ ചില സന്ദർഭങ്ങളിലൊക്കെ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടാത്ത ആരും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവുകയില്ല. ഇന്ന് ലോകത്ത് പുതിയ പുതിയ അസുഖങ്ങൾ, രോഗങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മുമ്പ് കേട്ടിട്ടില്ലാത്ത, മുമ്പ് പരിചയമില്ലാത്ത പല രൂപത്തിലുള്ള അസുഖങ്ങളും രോഗങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്, തിന്മകൾ വർദ്ധിക്കുന്ന, തിന്മകൾ പരസ്യപ്പെടുത്തുന്ന കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുമെന്ന് റസൂലുള്ള പറഞ്ഞിട്ടുമുണ്ട്. റസൂലുള്ള പറഞ്ഞു, ഫാഹിശതു ഫീ ഖൗമിൻ ഖത്തു ഹത്താ യുഅലിനു ബിഹാ إِلَّا فَشَا فِيهِمُ الطَّاعُونَ. ഫാഹിശത്ത്, വ്യഭിചാരം പോലെയുള്ള വലിയ വലിയ തിന്മകൾ പരസ്യമാകുന്ന ഒരവസ്ഥയുണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ത്വാഉൻ, പ്ലേഗ് പോലെയുള്ള രോഗം വ്യാപിക്കും എന്ന് റസൂലുള്ള പറഞ്ഞു. വല്ലൗജാഉ അല്ലതീ ലം തകുൻ മദത് ഫീ അസ്ലാഫിഹിം അല്ലദീന മദു. മുൻഗാമികൾക്ക് പരിചയമില്ലാത്ത, മുൻ തലമുറക്ക് പരിചയമില്ലാത്ത പല അസുഖങ്ങളും അവിടെ വ്യാപകമാകും. പുതിയ പുതിയ അസുഖങ്ങൾ, പരിചയമില്ലാത്ത, മുൻപരിചയമില്ലാത്ത, കേട്ടിട്ടുപോലുമില്ലാത്ത പല അസുഖങ്ങൾ ആ ഉമ്മത്തിനുണ്ടാകും. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഫാഹിശത്തുകൾ, വലിയ വലിയ തിന്മകൾ പ്രകടമാകുന്ന ഒരവസ്ഥയുണ്ടായാൽ ഇത്തരത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് അള്ളാഹു തആല പരീക്ഷിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുമുണ്ട്. നമുക്കറിയാം, ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ തിന്മകൾ വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന, വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് എന്നതിൽ ആർക്കും സംശയമില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് പല അസുഖങ്ങളും രോഗങ്ങളും വർദ്ധിച്ചു വരുന്നു എന്നുള്ളത് നമ്മൾ കാണുന്ന സത്യമാണ്. പരീക്ഷണം എന്നുള്ളത് അള്ളാഹുവിന്റെ ഒരു സുന്നത്താണ്, അള്ളാഹുവിന്റെ നടപടിയാണ്. അള്ളാഹു പല നിലക്കും നമ്മളെ പരീക്ഷിക്കും. അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ ഖൈർ കൊണ്ടും ശർ കൊണ്ടും നിങ്ങളെ പരിശോധിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളെ പരീക്ഷിക്കുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. വൈലൈന തുർജഊൻ, നിങ്ങളെല്ലാവരും എന്നിലേക്കാണ് മടങ്ങി വരാനുള്ളത് എന്നുള്ള പറഞ്ഞു.
ഖൈർ കൊണ്ടും ഷർറു കൊണ്ടും അല്ലാഹു തആല നമ്മളെ പരീക്ഷിക്കും. അത് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതാണ്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞു, നബ്ജലീകും ബിശ്ശിദ്ദതി വർറഖ, സമൃദ്ധി കൊണ്ടും ബുദ്ധിമുട്ട് കൊണ്ടും നിങ്ങളെ നാം പരീക്ഷിക്കും. വസ്സിഹത്തി വസ്സഖം, രോഗം കൊണ്ടും ആരോഗ്യം കൊണ്ടും അല്ലാഹു നമ്മളെ പരീക്ഷിക്കും. വൽ ഗിന വൽ ഫഖർ, നമ്മൾക്ക് സമ്പത്ത് നൽകിക്കൊണ്ടും ദാരിദ്ര്യം നൽകിക്കൊണ്ടും അല്ലാഹു നമ്മളെ പരീക്ഷിക്കും. വൽ ഹലാലി വൽ ഹറാം, ഹലാല് കൊണ്ടും ഹറാം കൊണ്ടും അല്ലാഹു നമ്മളെ പരീക്ഷിക്കും. വത്താഅത്തി വൽ മഅസിയ, തിന്മ കൊണ്ടും നന്മ കൊണ്ടും അല്ലാഹു തആല പരീക്ഷിക്കും. വൽ ഹുദാ വദ്ദലാല, നേർമാർഗം കൊണ്ടും ദലാലത്ത് കൊണ്ടും വഴികേട് കൊണ്ടും ഒക്കെ നാം നിങ്ങളെ പരീക്ഷിക്കും എന്ന് അല്ലാഹു തആല പറഞ്ഞു എന്നാണ് അല്ലാഹു പറഞ്ഞതിന്റെ താൽപര്യം എന്നാണ് മഹാനായ മുഫസ്സിർ, മഹാനായ സഹാബി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നത്. പല രൂപത്തിലും അല്ലാഹു പരീക്ഷിക്കും. അതിലുള്ള ഒരു വലിയ പരീക്ഷണമാണ് രോഗം കൊണ്ട് പരീക്ഷിക്കുക, അസുഖം കൊണ്ട് പരീക്ഷിക്കുക, ശരീരത്തിനുള്ള പല ബുദ്ധിമുട്ടുകൾ കൊണ്ടും രോഗങ്ങൾ കൊണ്ടും പരീക്ഷിക്കുക എന്നുള്ളത്. ഇവിടെ സത്യവിശ്വാസി എന്ത് മനസ്സിലാക്കണം? രോഗങ്ങൾക്കുള്ള നേട്ടങ്ങൾ, മെച്ചങ്ങൾ, ഫദായിദുകൾ, പ്രത്യേകതകൾ വിശുദ്ധ ഖുർആനും ഹദീസും പഠിപ്പിച്ചത് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് രോഗത്തെക്കുറിച്ച്, അസുഖങ്ങളെക്കുറിച്ച് വിശുദ്ധ ഖുർആനും ഹദീസും പറഞ്ഞിട്ടുള്ളത് സത്യവിശ്വാസികൾ മനസ്സിലാക്കണം. ഒരുപാട് ഫായിദകൾ, നേട്ടങ്ങൾ രോഗത്തിനുണ്ട്. രോഗമെന്നുള്ളത് ഒരു പ്രയാസമായിട്ടാണ് നമ്മൾ കാണുന്നത്, ശരി തന്നെ. പക്ഷേ സത്യവിശ്വാസിക്ക് അത് നേട്ടമാണ്. അതുകൊണ്ട് ഒരുപാട് ഫായിദകൾ, മെച്ചങ്ങളും ഗുണങ്ങളും ഉണ്ട്. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള അദ്ദേഹത്തിന്റെ ശിഫാഉൽ ആലി എന്ന ഗ്രന്ഥത്തിൽ രോഗത്തിന്റെ, അസുഖത്തിന്റെ, ശരീരത്തിന് ബാധിക്കുന്ന രോഗത്തിന്റെ 100-ൽ കൂടുതലുള്ള നേട്ടങ്ങൾ, 100-ലധികം നേട്ടങ്ങൾ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ വിശദീകരിക്കാം. എന്തൊക്കെയാണ് രോഗത്തിന്റെ ഫായിദകൾ നമ്മൾ മനസ്സിലാക്കണം. കാര്യങ്ങൾ മനസ്സിലാക്കി ആ രൂപത്തിൽ നമ്മൾ മുന്നോട്ട് പോകണം. ഒന്നാമത്തെ ഫായിദ എന്ന് പറഞ്ഞാൽ, ഒരു അടിമയിൽ നിന്ന് പ്രയാസമുണ്ടാകുമ്പോൾ, ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ, ഒരു അടിമയിൽ നിന്നുണ്ടാകേണ്ട ഇബാദത്ത് എന്ന് പറഞ്ഞാൽ സബ്റാണ്, ക്ഷമയാണ്. പ്രയാസമുണ്ടാകുമ്പോൾ ഒരു അടിമയിൽ നിന്ന് ഉണ്ടാകേണ്ട ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അത് ക്ഷമയാണ്. അതിനുള്ള ഒരു അവസരമാണ് രോഗം എന്നുള്ളത്. രോഗം എന്ന് പറഞ്ഞാൽ പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ്. അവിടെ അല്ലാഹു തആല വിശുദ്ധ ഇസ്ലാം ഒരടിമയ്ക്ക് പ്രയാസമുണ്ടാകുമ്പോൾ എന്തൊരു ഇബാദത്താണ് ഉണ്ടാകേണ്ടത് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അത് പ്രയോഗവൽക്കരിക്കാനുള്ള ഒരു അവസരമായ രോഗം എന്ന നിലക്ക് സത്യവിശ്വാസി മനസ്സിലാക്കണം. റസൂലുള്ള പറഞ്ഞ ഹദീസ്, അജബൻ ലി അംരിൽ മുഅ്മിൻ, ഒരു സത്യവിശ്വാസിയുടെ, ഈമാനുള്ളവന്റെ കാര്യം വളരെ അത്ഭുതകരം തന്നെയാണ്. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, ഇന്ന അംറഹു കുല്ലഹു ഖൈർ, ഒരു സത്യവിശ്വാസിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ അവന്റെ എല്ലാ കാര്യവും അവന് ഖൈറാണ്, എല്ലാ കാര്യവും. വലൈസ സദാക ഇല്ലി അഹദി ഇല്ലാ ലിൽ മുഅ്മിൻ, എല്ലാ കാര്യവും ഖൈറാകുക എന്നുള്ളത് സത്യവിശ്വാസിക്ക് മാത്രം ലഭിക്കുന്ന കാര്യമാണ്, വേറൊരാൾക്കും അത് ലഭിക്കൂല. എല്ലാം നന്മയായി ലഭിക്കുക, എല്ലാം ഖൈറായി സംഭവിക്കുക എന്നുള്ളത് സത്യവിശ്വാസിക്ക് മാത്രമുണ്ടാകുന്ന കാര്യമാണ്. റസൂലുള്ള വിശദീകരിച്ചു, ഇൻ അസാബത്ഹു സർറാ ശകറ, അവന് സന്തോഷമുണ്ടായാൽ, ഒരു നല്ല നിഅമത്തുണ്ടായാൽ, ഒരു നല്ല കാര്യമുണ്ടായാൽ, അവരെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമുണ്ടായാൽ അവൻ അല്ലാഹുവിന് ശുക്ർ ചെയ്യും, നന്ദി കാണിക്കും. ഫകാന ഖൈറൻ ലഹു, ഒരു നിഅമത്തുണ്ടാകുമ്പോൾ നന്ദി കാണിക്കുക എന്നുള്ളത് അവന് വമ്പിച്ച പ്രതിഫലം അല്ലാഹു നൽകുന്ന ഒരു കാര്യമാണ്. ആ നിലക്ക് അവനത് ഖൈറാണ്. വൈൻ അസാബത്ഹു ദറ്റാ, അവന് ബുദ്ധിമുട്ട്, ഒരു പ്രയാസമുണ്ടായാൽ അവൻ എന്താ ചെയ്യുക? സബറ, അവൻ ക്ഷമിക്കും. ഫകാന ഖൈറൻ ലഹു, അതും അവന് നന്മയാണ്. ഒരു പ്രയാസമുണ്ടായി, അതിന്റെ പേരിൽ നമ്മൾ ക്ഷമിച്ചാൽ അത് വലിയ പുണ്യം പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ആ നിലക്ക് അല്ലാഹു തആല നമുക്ക് ക്ഷമിക്കാനുള്ള ഒരു അവസരം യഥാർത്ഥത്തിൽ രോഗത്തിലൂടെ നൽകുന്നുണ്ട് എന്നുള്ളത് രോഗത്തിന്റെ ഒരു വലിയ ഫായിദയായിട്ട് നമ്മൾ മനസ്സിലാക്കണം, അതിനെ നേട്ടമായി നമ്മൾ മനസ്സിലാക്കണം. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് നമ്മളുടെ അധിക ആളുകളും. ഈ രൂപത്തിൽ നമ്മൾ രോഗത്തെ അഭിമുഖീകരിക്കണം. ഈ രൂപത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, തക്ഫീറു ദുനൂബി വസ്സയ്യിആത്ത്, നമ്മുടെ തിന്മകൾ അത് മായ്ച്ചു കളയും രോഗം എന്നുള്ളത്. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ധാരാളം തിന്മ ചെയ്യുന്നവരാണ് നമ്മൾ. നമ്മൾ ചെയ്തിട്ടുള്ള തിന്മകൾ മാഞ്ഞു പോകാൻ അല്ലാഹു തആല പുറത്തു തരാനുള്ള ഒരു വലിയ കാരണമാണ് രോഗം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഹൃദയം കൊണ്ട് ചെയ്യുന്ന തിന്മകൾ, നമ്മുടെ നാവുകൊണ്ട് ചെയ്യുന്ന തിന്മകൾ, നമ്മുടെ കണ്ണുകൊണ്ടും കാതുകൊണ്ടും അതുപോലെ തന്നെ മറ്റു അവയവങ്ങൾ കൊണ്ടും ചെയ്യുന്ന ഒരുപാട് തിന്മകൾ, അത് മായ്ച്ചു കളയാൻ രോഗത്തെ സാധിക്കും എന്നുള്ളതാണ്. ഇബ്നു അബ്ദുൽ ബർ റഹിമഹുള്ള പറഞ്ഞു, അസ്-സുനൂബു തുകഫിറുഹാ അൽ മസാഇബു വൽ ആലാമു വൽ അംറാൽ, രോഗങ്ങളും അതുപോലെ തന്നെ വേദനകളും മുസീബത്തുകളും വിപത്തുകളുമൊക്കെ തിന്മകളെ മായ്ച്ചു കളയുന്ന കാര്യമാണ്. വഹാദ അംറുൻ മുജ്തമഉൻ അലൈ, ഇതെല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. രോഗം, അതുപോലെ തന്നെ വേദന, അതുപോലെ തന്നെ പ്രയാസങ്ങൾ, മുസീബത്തുകൾ, ഇതൊക്കെ നമ്മുടെ പാപങ്ങളെ മായ്ച്ചു കളയുമെന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. കാരണം വിശുദ്ധ ഖുർആനിലും ഹദീസിലും അതിന് തെളിവുണ്ട്. രോഗം എന്നുള്ളത് നമ്മുടെ പാപങ്ങളെ മായ്ച്ചു കളയുന്ന കാര്യമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. റസൂലുള്ളാഹി പറഞ്ഞു, മാമിൻ മുസ്ലിമിൻ യുസീബുഹു അദം മിൻ മറദിൻ ഫമാ സിവാഹു. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് രോഗമാകട്ടെ അല്ലാത്ത എന്ത് ബുദ്ധിമുട്ടാകട്ടെ, ഒരു സത്യവിശ്വാസി അത് ബാധിച്ചു കഴിഞ്ഞാൽ, രോഗം അതല്ലാത്ത ഏത് ബുദ്ധിമുട്ടാണെങ്കിലും, രോഗമെന്ന് റസൂലിനെ പ്രത്യേകം എടുത്തു പറഞ്ഞു, ഏത് നിലക്കുള്ള ബുദ്ധിമുട്ടാണെങ്കിലും സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് ബാധിച്ചു കഴിഞ്ഞാൽ, അള്ളാഹു ചാല അത് മുഖേന അള്ളാഹു അവന്റെ പാപങ്ങൾ മായ്ച്ചു കളയും. ഏതുപോലെ ഒരു മരം, ഒരു വൃക്ഷം അതിന്റെ ഇലകളെ പൊഴിച്ചു കളയുന്നത് പോലെ, വീഴ്ത്തിക്കളയുന്നത് പോലെ അല്ലാഹു തആല നമ്മുടെ പാപങ്ങൾ വീഴ്ത്തിക്കളയും, ഇല്ലാതെയാക്കി കളയും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഒരു മുസ്ലിമിനാണ് അത് ലഭിക്കുക. വിശദീകരിക്കാം ആ കാര്യം. അപ്പോ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് രോഗമുണ്ടാവുക എന്നുള്ളത് അവന് ഖൈറാൻ, അവന്റെ പാപങ്ങൾ അല്ലാഹു തആല മായ്ച്ചു കളയാൻ അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുള്ള സബബാണ്, കാരണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ള പറഞ്ഞ മറ്റൊരു ഹദീസ്, മാ മിൻ മുസീബതിൻ യുസാബു ബിഹൽ മുസ്ലിം ഇല്ലാ കുഫ്ര ബിഹാ അൻഹു. ഏതൊരു മുസീബത്താകട്ടെ, സത്യവിശ്വാസ മുസ്ലിമിനെ ബാധിക്കുന്ന ഏതൊരു മുസീബത്താകട്ടെ, അത് നിമിത്തം അവന്റെ പാപങ്ങൾ മായ്ക്കപ്പെടും എന്ന് റസൂലുള്ള പറഞ്ഞു. എന്ന് റസൂലുള്ള വിശദീകരിച്ചു, ഹത്ത ശൗകതി യുഷാഖുഹ, അവനൊരു മുള്ളു തറക്കുന്നത് പോലും, ഒരു ചെറിയ വേദന ഉണ്ടാക്കുന്ന കാര്യമാണല്ലോ മുള്ളു തറക്കുക എന്നുള്ളത്, ആ മുള്ളു തറക്കുന്നത് പോലും അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ, പാപങ്ങൾ മായ്ക്കപ്പെടാൻ കാരണമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തൊരു ചെറിയ ബുദ്ധിമുട്ടും ഉപദ്രവവും പ്രയാസവും ഒരു സത്യവിശ്വാസിക്ക്, ഒരു മുസ്ലിമിന് ഉണ്ടാവുകയാണെങ്കിൽ, അവൻ അതിന്റെ പേരിൽ ക്ഷമിക്കുകയും അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവനത് ഖൈറാണ്, അവന്റെ പാപങ്ങൾ അത് അള്ളാഹു തആല പൊറുത്തു തരാൻ കാരണമാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ രോഗം കൊണ്ടുള്ള ഫായിദ, രോഗത്തിന്റെ നേട്ടമെന്ന് പറഞ്ഞത് മറ്റൊന്ന് സ്വർഗം ലഭിക്കുമെന്നുള്ളതാണ്. രോഗികൾക്ക് സ്വർഗമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഹിഫ്തിൽ ജന്നതു ബിൽ മകാരിഹ്, സ്വർഗം എന്നുള്ളത് അത് വലയം ചെയ്യപ്പെട്ടിരിക്കുന്നത് മനസ്സിന് താല്പര്യമില്ലാത്ത പല കാര്യങ്ങൾ കൊണ്ടാണ്. മനസ്സിന് താല്പര്യമില്ലാത്ത പല കാര്യങ്ങൾ കൊണ്ടാണ് സ്വർഗം വലയം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ആ മനസ്സിന്റെ താല്പര്യത്തെ മറികടന്നുകൊണ്ട്, നമ്മുടെ ശഹവത്തിനെയും ഹവയെയും മറികടന്നുകൊണ്ട് നമ്മൾ അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഒരു കർമ്മം ചെയ്യുമ്പോഴാണ് സ്വർഗത്തിന്റെ ആ മറ നീങ്ങിപ്പോവുക. രോഗമെന്ന് പറഞ്ഞാൽ മനസ്സ് ആഗ്രഹിക്കാത്തൊരു കാര്യമാണ്. അപ്പൊ ആ നിലക്ക് പല പ്രയാസങ്ങളും സഹിച്ചാൽ ആണ് സ്വർഗത്തിലേക്ക് എത്താൻ സാധിക്കുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപസ്മാര രോഗം ബാധിച്ച സ്ത്രീയോട് റസൂലുള്ള പറഞ്ഞിട്ടുള്ള വചനം ഇപ്രകാരമാണ്, നീ ക്ഷമിക്കുകയാണെങ്കിൽ വലക്കിൽ ജന്ന, നിനക്ക് സ്വർഗമുണ്ടെന്ന് പറഞ്ഞു. നീ ക്ഷമിക്കുകയാണെങ്കിൽ, നീ ക്ഷമിക്കാൻ തയ്യാറുണ്ടെങ്കിൽ തീർച്ചയായും നിനക്ക് സ്വർഗമുണ്ട് എന്ന് റസൂലുള്ള പറഞ്ഞു. അതുപോലെ തന്നെ റസൂലുള്ള പറഞ്ഞ മറ്റൊരു ഹദീസ്, ഇദ്ദലൈതു അബ്ബി ബിഹബീബതൈഹി, അല്ലാഹു തആല അള്ള പറയണം, ഖുദ്സിയായ ഹദീസിൽ അള്ള പറയണം, ഞാൻ എന്റെ അടിമയെ, ഇദ്ദലൈതു അബ്ബി ബിഹബീബതൈഹി, അവന്റെ പ്രിയപ്പെട്ട രണ്ട് കണ്ണുകൾ കൊണ്ട് ഞാൻ എന്റെ അടിമയെ പരീക്ഷിച്ചാൽ, കണ്ണിന്റെ കാഴ്ച അള്ളാഹു എടുത്തു കളഞ്ഞു, ഒരു പരീക്ഷണാണ് അള്ള പറയാൻ. അങ്ങനെ ആ രൂപത്തിലെ ഒരു അടിമയെ ഞാൻ പരീക്ഷിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അള്ളാഹുവിന്റെ ഖദറാണ് എന്ന് വിചാരിച്ചുകൊണ്ട് അടിമ ക്ഷമിക്കുകയും ചെയ്താൽ അള്ള പറയാൻ, അബ്ബൗതുഹു മിൻഹുമൽ ജന്ന, ആ രണ്ട് കണ്ണിന് പകരമായി ഞാൻ അവന് സ്വർഗം നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ രണ്ട് കണ്ണിന് പകരമായി ഞാൻ അവന് സ്വർഗം നൽകുമെന്ന് റസൂൽ അല്ലാഹു തആല ഖുദ്സിയായ ഹദീസിൽ പറഞ്ഞു. കണ്ണെന്ന് പറഞ്ഞാൽ ഇബ്നു ഉസൈമി റഹിമഹുള്ള വിശദീകരിച്ചു ഈ ഹദീസിനെ, ലിഅന്നൽ ആയിന മഹ്ബൂബത്തുൻ ലിൽ ഇൻസാൻ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ട, ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാര്യമാണ് അവന്റെ കണ്ണ് എന്നുള്ളത്. ഫൈദാ ഖദഹുമുല്ലാഹു സുബ്ഹാനഹു വതആല, അല്ലാഹു അവന് ഏറ്റവും പ്രിയപ്പെട്ട ആ രണ്ട് കണ്ണിന്റെ കാഴ്ച തിരിച്ചെടുത്താൽ, വസബറൽ ഇൻസാൻ വഹ്തസബ്, അടിമ മനുഷ്യൻ ക്ഷമിക്കുകയും അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിക്കുകയും ചെയ്താൽ, ഫഇന്നല്ലാഹ യുഅബ്ബിഹു ബിഹിമൽ ജന്ന, അതിന് പകരമായി അള്ളാഹു സ്വർഗം കൊടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു പരീക്ഷണമാണ്, ഒരു രോഗമാണ് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുക എന്നുള്ളത്. ആ നിലയ്ക്ക് റസൂലുള്ളാഹി അല്ലാഹു തആല ഖുദ്സിയായ ഹദീസിൽ പഠിച്ചു, അവന് പകരമായി സ്വർഗമാണ് നൽകുക എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നരകത്തിന്റെ ശിക്ഷ കുറയാൻ, നരകത്തിൽ നിന്നുള്ള മോചനം, അത് രോഗങ്ങൾ കൊണ്ട് സാധിക്കും, പല രോഗങ്ങൾക്കും അതിന് അത് കാരണമായി വെച്ചിട്ടുണ്ട് എന്ന് റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പനി ബാധിച്ച ഒരാളെ സന്ദർശിക്കാൻ വേണ്ടി പോയി. അബു ഹുറൈറ റളിയല്ലാഹു അൻഹു കൂടെയുണ്ട്. അദ്ദേഹമാണ് ഹദീസ് റിവായത്ത് ചെയ്യുന്നത്. പനി ബാധിച്ച ആ മനുഷ്യരെ കണ്ട് റസൂലുള്ള പറഞ്ഞു, അബ്ഷിർ, നീ സന്തോഷിക്കുക. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, ഫഇന്നല്ലാഹു യഖൂൽ, അല്ലാഹു തആല പറയുന്നു, അല്ലാഹ് പറയുന്ന വചനം റസൂലുള്ള ഉദ്ധരിക്കുകയാണ്, ഹിയ നാരി, ഇതെന്റെ ചൂടാണ്, ഇതെന്റെ നരകമാണ്, ഉസല്ലിതുഹ അലാ അബ്ദിൽ മുഅ്മിൻ ഫി ദുനിയാ, അത് ഞാൻ സത്യവിശ്വാസിയായ അടിമക്ക് ഈ ദുനിയാവിൽ അവനെ കൊടുക്കണം, ലിതകൂന ഹദ്ദഹു മിനൽ നാരി ഫിൽ ആഖിറ, പരലോകത്തിലെ ഓഹരി ദുനിയാവിൽ വെച്ച് തന്നെ കൊടുക്കണം. പരലോകത്തെ ചൂട് എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവിൽ നമ്മൾ മൊത്തം കത്തിക്കുന്ന തീ, പരലോകത്തിന്റെ 70 ഭാഗങ്ങളിൽ ഒരു ഭാഗം മാത്രമാണ് നമ്മൾ ദുനിയാവിൽ മൊത്തം കത്തിക്കുന്ന തീയുടെ ചൂട്. പക്ഷെ അല്ലാഹു തആല ഈ ചെറിയൊരു രോഗം കൊണ്ട് അല്ലാഹു തആല അതിന് പകരമാക്കുകയാണ്, അവനതിന് ശ്രമിച്ചാൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ സത്യവിശ്വാസിക്ക് ലഭിക്കുന്ന കാര്യമാണ്, ഞാൻ പിന്നീട് വിശദീകരിക്കുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റസൂലുള്ള പറഞ്ഞു, അൽഹുമ്മാ ഹള്ളു കുല്ലി മുഅ്മിനി മിനന്നാർ, പനി എന്ന് പറഞ്ഞാൽ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നരകത്തിൽ നിന്നുള്ള ചൂടാണ് അവൻ ഇവിടെ അനുഭവിക്കുന്നത് എന്നാണ്. അതുകൊണ്ട് അവനെ ഇവിടെ ആ ചെറിയ ശിക്ഷ, ഈ ആരോഗ്യത്തിലെ പ്രയാസം അനുഭവിച്ചാൽ അവൻ അവിടെ അതിന് ആ പരലോകത്ത് അനുഭവിക്കേണ്ട ഒരു കാര്യമാണ് അവനിവിടെ അനുഭവിക്കുന്നത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിന്റെ ഉദ്ദേശം. ആ നിലക്കും രോഗത്തിന് നേട്ടമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മറ്റൊരു ഫായിദ എന്ന് പറഞ്ഞാൽ, രോഗം കൊണ്ടുള്ള നേട്ടം എന്ന് പറഞ്ഞാൽ, റദ്ദുൽ അബ്ദി ഇലാ റബ്ബി, ഒരടിമക്ക് അവന്റെ റബ്ബിലേക്ക് മടങ്ങി വരാൻ, അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാൻ, തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ, ഗഫ്ലത്തിൽ നിന്ന് അവനെ ഉണർത്താൻ ഈ രോഗം കൊണ്ട് സാധിക്കുന്നില്ല. പലപ്പോഴും പല ആളുകളും നന്നാകുക, അവനെന്തെങ്കിലും രോഗം വരുമ്പോഴാണ്, ഒരു മാരാരോഗം ബാധിച്ചു, ഒരു ക്യാൻസർ ബാധിച്ചു, അപ്പോഴാണ് അവന് നന്നാകണമെന്നുള്ള ചിന്ത വരിക, മരിക്കാനായിട്ടുണ്ട്. പല ആളുകൾക്കും അങ്ങനെയാണ്, രോഗം അള്ളാഹു തആല അതിന് ആ രൂപത്തിൽ അള്ളാഹു തആല നിശ്ചയിച്ചിട്ടുണ്ട്. ചില രോഗങ്ങൾ നൽകിക്കൊണ്ട് അള്ളാഹു തആല എന്തെയും, അവൻ നന്നാകാൻ വേണ്ടി അള്ളാഹു തആല എന്തെയും രോഗം കൊടുക്കും. സൂറത്തുൽ അനാമിലെ 42-ാമത്തെ വചനത്തിൽ അള്ളാഹ് പറഞ്ഞു, വലഖദ് അർസൽനാ ഇലാ ഉമമിൻ മിൻ ഖബ്ലിക, നിന്റെ മുമ്പുള്ള സമുദായത്തിൽ പല സമുദായത്തിലേക്കും നാം പ്രവാചകന്മാരെ അയച്ചു, ഫഅഖദ്നാഹും ബിൽ ബഅസാഇ വദ്ദറ, അവരെന്ന് പറഞ്ഞാൽ ആ പ്രവാചകന്മാരെ ധിക്കരിച്ചു. അപ്പൊ അള്ളാഹ് പറയാം, അവരെ പ്രയാസങ്ങളും ദുരിതങ്ങളും നാം അവരിലേക്ക് വെച്ചുകൊടുത്തു. പല രൂപത്തിലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തഫ്സീറിൽ കാണാൻ സാധിക്കും. രോഗം, ദാരിദ്ര്യം, അങ്ങനെയുള്ള പല മുസീബത്തുകളും അവർക്ക് അല്ലാഹു തആല അവരുടെ മേൽ അടിച്ചേൽപ്പിച്ചു എന്നാണ്. എന്തിനാണ് അല്ലാഹു തആല അത്തരത്തിലുള്ള രോഗങ്ങൾ അവർക്ക് നൽകുന്നത്? അല്ലാഹ് തന്നെ പറയുകയാണ്, എന്നിലേക്ക് വിനയാന്വിതരാകാൻ വേണ്ടി എന്നാണ്, എന്നിലേക്ക് മടങ്ങി വരാൻ വേണ്ടി എന്നാണ്. ഈ രൂപത്തിൽ ദുനിയാവിൽ ഒരു ചെറിയ പ്രയാസം കൊടുത്താൽ അവർ എന്നിലേക്ക് മടങ്ങി വരാൻ സാധ്യതയുണ്ട്, നന്നായി ജീവിക്കാൻ സാധ്യതയുണ്ട് എന്നാണ്. തഫ്സീർ തബരി ഹദീസ് ആയത്തിന് വിശദീകരിച്ചുകൊണ്ട് ഇമാം തബരി റഹിമഹുള്ള വിശദീകരിച്ചത് ഇപ്രകാരമാണ്, പല രോഗങ്ങൾ കൊണ്ടും വളരെ കടുത്ത ദാരിദ്ര്യം കൊണ്ടും നാം അവരെ പരീക്ഷിക്കും, പരീക്ഷിച്ചു. എന്തിനു വേണ്ടി? ലഅല്ലഹും യതദറഊന ഇലയ്യ വയഖ്ലിസു ലിയൽ ഇബാദ, എനിക്ക് മാത്രം ഇബാദത്ത് ആക്കാൻ വേണ്ടി, തൗഹീദ് ശരിയാകാൻ വേണ്ടി, ആരൂപത്തിൽ എന്നിലേക്ക് ഖേദിച്ചു മടങ്ങാൻ വേണ്ടിയിട്ടാണ് നാം അവർക്ക് ആരൂപത്തിലുള്ള രോഗങ്ങളും പ്രയാസങ്ങളും കൊടുത്തത് എന്നാണ്. അപ്പൊ നമ്മൾക്ക് രോഗം അള്ളാഹു തആല നൽകുന്നുണ്ടെങ്കിൽ അത് നമ്മളെ തെറ്റിതിരിച്ചാൻ, അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങാൻ ആരൂപത്തിലൊരു അവസരമാണ് അള്ളാഹു നൽകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതും രോഗത്തിന്റെ ഒരു ഫായിദയാണ്. നമ്മൾക്ക് പല രോഗങ്ങൾ വരുമ്പോഴാണ് മാറി ചിന്തിക്കുക. ഒരു മാരകമായ അസുഖം വന്നാൽ സംബന്ധിച്ചിടത്തോളം അവർക്ക് മരണത്തെക്കുറിച്ച് പേടിയുണ്ടാവും, ഇതിനൊന്ന് നന്നാകണം, നമസ്കാരമൊക്കെ കൃത്യമായി തുടങ്ങണം എന്നുള്ള ബോധം ഉണ്ടാകും. അത് രോഗത്തിന്റെ ഫായിദയായി നമ്മൾ മനസ്സിലാക്കണം, നേട്ടമായി മനസ്സിലാക്കണം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള പറഞ്ഞ വചനം എത്ര സത്യമാണ്. അദ്ദേഹം പറഞ്ഞു, മുസീബത്തുൻ തുഖ്ബിലു ബിഹാ അലല്ലാഹ്, അള്ളാഹുവിനെ കടുപ്പിക്കുന്ന ഒരു മുസീബത്ത്, അള്ളാഹുവിലേക്ക് നമ്മളെ അടുപ്പിക്കുന്ന ഒരു മുസീബത്താണ്. ഖൈറു മിൻ നിഅമത്തിൻ തുൻസീക ദിക്റല്ലാഹ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയിൽ നിന്ന് നമ്മളെ മറപ്പിച്ചു കളയുന്ന നമ്മളെ അശ്രദ്ധനാക്കി കളയുന്ന ഒരു നിഅമത്തിനേക്കാൾ നല്ലത് അള്ളാഹുവിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു മുസീബത്താണ്, ഒരു പരീക്ഷണം. ആ പരീക്ഷണം കൊണ്ട് നമുക്ക് അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഒരു നിഅമത്ത് ലഭിക്കുന്നതിനേക്കാൾ ഉത്തമമാണ്. ആ നിഅമത്ത് കൊണ്ട് നമ്മൾ അള്ളാഹുവിനെ മറക്കുന്നുണ്ടെങ്കിൽ ആ നിഅമത്തിനേക്കാൾ നമുക്ക് ഉത്തമം എന്ന് പറഞ്ഞാൽ ആ മുസീബത്താണ്. കാരണം നമുക്ക് അള്ളാഹുവിനേക്ക് അടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതിനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രോഗം എന്നുള്ളത്. മാരകമായ അസുഖം ബാധിച്ചവർക്ക് പ്രത്യേകിച്ചും, മാറാത്ത അല്ലെങ്കിൽ ഇന്ന് ലോകത്ത് മരുന്ന് കണ്ടുപിടിക്കാത്ത അസുഖങ്ങൾക്ക് പ്രത്യേകിച്ചും ഈ ഒരു ഫായ്ദ ഉണ്ടാകും. മാറി ചിന്തിക്കാനും ഒന്ന് നന്നാക്കണമെന്നുള്ള ഒരു ബോധം ഉണ്ടാകാനൊക്കെ ഇത് കാരണമാകും. അതുപോലെ തന്നെ രോഗത്തിന്റെ മറ്റൊരു ഫായ്ദയാണ് നമ്മൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ഒരുപാട് നിഅമത്തുകൾ നമ്മൾ ഓർമ്മപ്പെടുത്തും. രോഗം വരുമ്പോഴാണ് ആരോഗ്യത്തിന്റെ വില മനസ്സിലാകുക. നമ്മുടെ അസുഖം, നമ്മുടെ ഹാർട്ടിന്റെ പ്രശ്നം, അല്ലെങ്കിൽ നമ്മുടെ കിഡ്നിക്ക് പ്രശ്നം, അല്ലെങ്കിൽ ആ രൂപത്തിൽ എന്തെങ്കിലും കാലിനോ കൈയിലൊക്കെ പ്രശ്നമുണ്ടായി, ആ കൈയിന്റെയും കാലിന്റെയും കിഡ്നിയുടെ ഒക്കെ ആ ഫായ്ദ അല്ലെങ്കിൽ അതിന്റെ ആ നിഅമത്ത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ അത് നഷ്ടപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാകുക, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും അസുഖം ഉണ്ടാകുമ്പോൾ നമുക്ക് മനസ്സിലാകുക, അത് നമ്മളെ ഓർമ്മിപ്പിക്കും എന്നുള്ളതാണ്. അങ്ങനെ ശുക്ര ചെയ്യാനും ഇനിയുള്ള കാലം നന്നായി ജീവിക്കണം എന്നുള്ള ബോധം ഉണ്ടാകാനും ഈ രോഗങ്ങൾക്ക് സാധിക്കും എന്നുള്ളത് സത്യമാണ്. നമ്മൾക്കൊക്കെ പ്രശ്നം, നമുക്കൊന്നും നമ്മുടെ നിഅമത്തുകളെ കുറിച്ച് ഓർമ്മയില്ല, നമുക്കെന്നും പരാതിയാണ്, എനിക്ക് കുറച്ച് നിയമത്തെ കിട്ടിയിട്ടുള്ളൂ, അവൻ എത്രയാണ് കിട്ടിയിട്ടുള്ളത് എന്നാണ്. മറ്റൊരു മുകളിലുള്ള എവിടേക്കാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്? നമ്മുടെ അള്ളാഹു നമ്മൾക്ക് നൽകിയിട്ടുള്ള ഒരുപാട് നിഅമത്തുകൾ അതൊന്നും ഓർക്കാനോ ചിന്തിക്കാനോ അതിന് ശുക്ര ചെയ്യാനോ നമ്മൾക്ക് സാധിക്കുന്നില്ല. റസൂലുള്ള പറഞ്ഞ ഹദീസാണ്, നിങ്ങൾ നിങ്ങളെ ചായയുള്ളവരിലേക്കാണ് നോക്കേണ്ടത്, നിങ്ങളുടെ മുകളിലുള്ളവരിലേക്ക് നിങ്ങൾ നോക്കാൻ പാടില്ല. നമ്മളെക്കാൾ നിഅമത്ത് ലഭിച്ചിട്ടുള്ള ഒരാളിലേക്കല്ല നമ്മൾ നോക്കേണ്ടത്. നമ്മൾക്കൊരു ചെറിയ അസുഖമുള്ളൂ, എന്നാൽ ഭീകരമായിട്ടുള്ള അസുഖം, ക്യാൻസർ, അതുപോലെ തന്നെ മാറാ രോഗങ്ങൾ, അത് ബാധിച്ച ആളിലേക്ക്, ചെറിയ രോഗം ബാധിച്ച ആളുകൾ നോക്കണം. അത്തരത്തിലുള്ള ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മൾക്ക് ലഭിച്ചിട്ടുണ്ട്. നമ്മൾ മുകളിലുള്ളവരിലേക്കല്ല നോക്കണം. നമ്മളെക്കാൾ പ്രയാസപ്പെടുന്ന, ബുദ്ധിമുട്ടുന്ന ധാരാളക്കണക്കിന്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് ആളുകൾ ഇവിടെ ലോകത്തുണ്ട്. അവരിലേക്കാണ് നോക്കേണ്ടത്. കാരണം റസൂലുള്ള പറഞ്ഞു, ഫവ അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തല്ലാഹി അലൈക്കും, അള്ളാഹു നമ്മൾക്ക് നൽകിയിട്ടുള്ള നിഅമത്തിനെ നിസ്സാരവൽക്കരിക്കാതിരിക്കാൻ, അതിനെ കൊച്ചാകാതിരിക്കാതാണ് നല്ലത്. നമ്മൾ നമ്മളിലേക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കുക, നമ്മളെക്കാൾ കൂടുതൽ പ്രയാസപ്പെടുന്നവരിലേക്കാണ് നമ്മൾ നോക്കേണ്ടത്. ആ രൂപത്തിൽ രോഗത്തിന് അങ്ങനെ ഒരു സാധ്യതയുണ്ട്. നമ്മൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ള നിഅമത്തുകളെ കുറിച്ച് ഓർക്കാൻ അത് കാരണമാകും എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരു ഫായിദ, തദ്കീറുക ബിഹാലി ഇഖ്വാനികൽ മർദ, രോഗിയായിട്ടുള്ള നമ്മുടെ സഹോദരങ്ങളെ കുറിച്ച് നമ്മൾ ഓർമ്മപ്പെടുത്തും. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരുപാട് രോഗികളുണ്ട്, വീടുകളിലൊക്കെ പ്രയാസപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരെ കുറിച്ച് നമുക്കിപ്പോ ഒരു ബോധമില്ല, അവരെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നേയില്ല. പ്രയാസപ്പെടുന്ന ധാരാളക്കണക്കിന് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്, നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട്. പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് നമുക്കൊന്നും ചിന്തയില്ല. പക്ഷെ നമ്മൾക്കൊരു രോഗം വരുമ്പോൾ ആ രോഗത്തിന്റെ പ്രയാസം നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞാൽ, അതിന്റെ ബുദ്ധിമുട്ടും സാമ്പത്തികവും ശാരീരികവുമായിട്ടുള്ള മാനസികവുമായിട്ടുള്ള ആ ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ആ രോഗി അല്ലെങ്കിൽ അത്ര കാലമായി അദ്ദേഹം കിടക്കുന്നുണ്ട്, ഇപ്പോഴാണ് എനിക്ക് ബോധ്യപ്പെട്ടെന്നുള്ള ചിന്ത ഉണ്ടാകും. അതൊരു സാധ്യതയാണ്. അവന് നന്മ ചെയ്യാനും അത്തരം രോഗികളെ പരിഗണിക്കാനും സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും ഒക്കെ അവരെ സഹായിക്കാനും ഒക്കെ ഇതുകൊണ്ട് കാരണമാകും. അതും രോഗത്തിന്റെ ഒരു ഫായ്ദയായി നമ്മൾ മനസ്സിലാക്കണം. മറ്റൊന്ന്, തഹാറത്തുൽ ഖൽബി മിനൽ അംറാൽ, മനസ്സിന്റെ രോഗം മാറ്റാൻ ശരീരത്തിന്റെ രോഗത്തിന് സാധിക്കും. വലിയൊരു അസുഖം വന്നു, ഉടനെ മരിക്കാൻ സാധ്യതയുണ്ട്, ചികിത്സ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെയുള്ള മാരകമായ ഒരു അസുഖം ബാധിച്ച ആളെ സംബന്ധിച്ചിടത്തോളം ഒരാളോട് ഒരു ഉറപ്പുണ്ടാകൂല, ഒരു കിബിറ അസൂയോ ഒന്നും ഉണ്ടാകൂല. അവന് പിന്നെ ചിന്ത മരിക്കണം എന്നുള്ള ചിന്തയാണ്. ഇവിടെയുള്ള ആളുകളോട് അവരെ കുറിച്ച് അലീബത്ത് പറയാനോ, അവരെ കുറിച്ച് മോശം പറയാനോ, അവരെ പരിഹസിക്കാനോ, അവരെ കുറ്റം പറയാനോ, അവരോട് ഉറപ്പുവെക്കാനോ, ഒരു അഹങ്കാരം കാണിക്കാനുള്ള മനസ്സൊന്നും അവനുണ്ടാകൂല. അവന്റെ ചിന്ത പിന്നെ മരണമാണ്, മരിക്കണം, മരണത്തിന് ശേഷമുള്ള ജീവിതം, സത്യവിശ്വാസിയാണ്, അതാണ് അവൻ ചിന്തിക്കുക. അപ്പോ മാനസികമായിട്ടുള്ള ഒരുപാട് രോഗങ്ങൾക്ക് പരിഹാരമാണ് ശരീരത്തിനുള്ള രോഗം എന്നുള്ളത് അനുഭവിച്ചറിഞ്ഞ സത്യമാണ്. അതുപോലെ തന്നെ രോഗത്തിന്റെ മറ്റൊരു ഫായ്ദയാണ്, നമ്മൾ നമ്മുടെ ആരോഗ്യകാലത്ത് എത്രമാത്രം നന്മ ചെയ്യുന്നുണ്ടോ, ആ നന്മ ചെയ്യുന്നവർക്ക് അള്ളാഹു കൊടുക്കുന്ന അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ ഭാഗമാണ്. അയാൾക്ക് പിന്നെ രോഗമായാലും അവൻ ആരോഗ്യകാലത്ത് ചെയ്തിട്ടുള്ള അമലുകളുടെ പുണ്യം അവൻ ലഭിച്ചുകൊണ്ടേയിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ മരിള അബ്ദു ഔ സാഫറ കുതിബ ലഹു മിസ്ലു മാ കാന യഅമലു മുഖീമൻ സഹീഹ. ഒരാൾക്ക് രോഗമായി അല്ലെങ്കിൽ ഒരാൾ യാത്ര പോയി, അയാളെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്യുന്ന നന്മ ആ യാത്ര കൊണ്ടോ രോഗം കൊണ്ടോ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും അവൻ അവന്റെ പുണ്യം രേഖപ്പെടുത്തുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ രോഗി രോഗമാകുന്നതിന് മുമ്പ് നല്ല ഇബാദത്ത് ചെയ്യുന്ന ആളാണ്, കൃത്യമായി ജമാഅത്തിൽ പങ്കെടുക്കുന്ന ആളാണ്, അദ്ദേഹത്തിന് രോഗം കൊണ്ട് ജമാഅത്തിൽ പള്ളിയിൽ വരാൻ പറ്റിയില്ല, സാധിക്കുന്നില്ല, പക്ഷേ അയാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പുണ്യം ലഭിച്ചുകൊണ്ടേയിരിക്കും. അയാൾ പള്ളിയിൽ വന്നിട്ടില്ല എങ്കിലും രോഗമുണ്ടാകുന്നതിന് മുമ്പ്, രോഗമുണ്ടാകുന്ന അവസ്ഥക്ക് മുമ്പ്, രോഗത്തിന്റെ അവസ്ഥക്ക് മുമ്പ് അവൻ കൃത്യമായി ആ ഇബാദത്തുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ രോഗം കൊണ്ട് അവന് അത് തടസ്സമായി എങ്കിൽ അല്ലാഹു തആല അവന് ചെയ്തവന്റെ പ്രതിഫലം അവന് കൊടുക്കുന്നുള്ളതാണ്. അല്ലാഹുവിന്റെ വല്ലാത്ത റഹ്മത്താണ് അത്, രോഗികൾക്ക് അല്ലാഹു കൊടുത്തിട്ടുള്ള റഹ്മത്താണ് അതും, രോഗത്തിന്റെ നേട്ടമാണ്. പക്ഷേ രോഗം വരുന്നതിന് മുമ്പ് നമ്മൾ അമൽ ചെയ്യണം, രോഗം നമ്മുടെ ആരോഗ്യകാലത്ത് നമ്മൾ അമൽ ചെയ്യണം. അത്തരത്തിൽ അമാലു സാലിഹ സൽക്കർമ്മങ്ങൾ നമ്മൾ രോഗകാലത്ത് ആരോഗ്യമുള്ള കാലത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു നൽകുന്ന ഡോക്ടറാണ്. അവൻ രോഗിയായി കിടന്നാലും അവൻ ആരോഗ്യമുള്ള കാലത്ത് നടന്ന ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് വീണ്ടും വീണ്ടും അവൻ രോഗിയായി കിടക്കുന്ന സന്ദർഭത്തിൽ അവൻ ചെയ്തിട്ടില്ല എങ്കിലും അവന് അവന്റെ നന്മ രേഖപ്പെടുത്തിക്കൊണ്ടേയിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതിന് നമ്മൾ ആരോഗ്യമുള്ള കാലം ഉപയോഗപ്പെടുത്തണം, ആരോഗ്യമുള്ള കാലത്ത് അമാലു സാലിഹ സൽക്കർമ്മങ്ങൾ ചെയ്യണം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله وحده والصلاه والسلام على من لا نبي بعده. നമ്മൾ പറഞ്ഞു പരീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ഒരു സുന്നത്താണ്, അല്ലാഹുവിന്റെ നടപടിയാണെന്ന് പറഞ്ഞു. ഇവിടെ അല്ലാഹു തആല പരീക്ഷിക്കുക ഏറ്റവും കൂടുതൽ ദീനുള്ള ആളുകളെയാണ്, അല്ലാഹുവിനെ ഏറ്റവും കൂടുതൽ പേടിച്ച് ജീവിക്കുന്ന ആളുകളെയാണ് അല്ലാഹു ഏറ്റവും കൂടുതൽ പരീക്ഷിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, റസൂലിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് അയ്യുന്നാസി അഷദ്ദു ബലാ, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പരീക്ഷണം ഉണ്ടാവുക ആർക്കാണ്? റസൂലുള്ളാഹി പറഞ്ഞു, അൽ അംബിയാഉ, പ്രവാചകന്മാർക്കാണ് ഏറ്റവും കൂടുതൽ പ്രയാസം ഉണ്ടാവുക. സുമ്മൽ അംസലു ഫൽ അംസൽ, പിന്നീട് അതിനുശേഷം പ്രവാചകന്മാരെക്കാൾ താഴെയുള്ള എന്നാൽ സമൂഹത്തിലെ ഏറ്റവും തഖ്വയുള്ള സ്വാലിഹികളായ ആളുകൾക്കാണ് പിന്നീട് പരീക്ഷണം ഉണ്ടാകുക. റസൂലുള്ളാഹി പറഞ്ഞു, ഫയുബ്തലു ദീനിഹി, ഒരാൾക്ക് അവന്റെ ദീൻ അനുസരിച്ചാണ് അവന് പരീക്ഷണം ഉണ്ടാവുക. ഒരാളുടെ ദീന് വളരെ സ്ട്രോങ് ആണെങ്കിൽ അവന്റെ പരീക്ഷണവും നല്ല രൂപത്തിൽ അല്ലാഹു തആല അവന് കൊടുക്കും. അവന്റെ ദീനിൽ വല്ലാത്ത കുറവുണ്ടെങ്കിൽ അവന്റെ ദീൻ അനുസരിച്ച് അല്ലാഹു തആല അവനെ പരീക്ഷിക്കുക എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ ദീൻ അനുസരിച്ച് ജീവിക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് പ്രയാസം ഉണ്ടാവുക, പല രൂപത്തിലും അല്ലാഹു തആല പരീക്ഷിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പരീക്ഷണം എന്ന് പറഞ്ഞ അല്ലാഹു തആല പരീക്ഷിക്കുക എന്ന് പറഞ്ഞ ഒരു പക്ഷേ അവനെ പരിശോധിക്കാനായിരിക്കും, അല്ലെങ്കിൽ അവന് ദുനിയാവിൽ ചെയ്തിട്ടുള്ള എന്തെങ്കിലും തിന്മക്കുള്ള ഒരു ശിക്ഷയായിട്ടായിരിക്കും, രണ്ടും സംഭവിക്കാം. അല്ലാഹു നമുക്കൊരു രോഗം നൽകിയത് ഒരു പക്ഷേ അല്ലാഹു നമ്മളെ പരീക്ഷിക്കാനായിരിക്കാം, അല്ലെങ്കിൽ അല്ലാഹു നമ്മൾക്ക് ശിക്ഷയായി, നമ്മൾ ചെയ്ത എന്തെങ്കിലും തിന്മക്കുള്ള ശിക്ഷയായിട്ടായിരിക്കാം അല്ലാഹു നൽകിയിട്ടുണ്ടാകാം, രണ്ടും സംഭവിക്കാം. എന്തായിരുന്നാലും സത്യവിശ്വാസിക്ക് അത് ഖൈറാണ്, ശിക്ഷയാണെങ്കിലും ഖൈറാണ്, അവനെ പരീക്ഷിക്കാനാണെങ്കിലും സത്യവിശ്വാസിക്കത് ഖൈറാണ്. റസൂലുള്ള പറഞ്ഞു, മാ യസാലുൽ ബലാഉ ബിൽ മുഅ്മിനി വൽ മുഅ്മിനതി ഫീ നഫ്സിഹി വവലദിഹി വമാലിഹി, ഒരു സത്യവിശ്വാസിക്കും സത്യവിശ്വാസിനിക്കും അവന്റെ ശരീരത്തിലും അവന്റെ സമ്പത്തിലും അവന്റെ മക്കളുടെ വിഷയത്തിലൊക്കെ പരീക്ഷണങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഹത്താ യൽഖല്ലാഹ വമാ അലൈഹി ഖതീഅ, അങ്ങനെ അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നത് വരെ അവന് പരീക്ഷണമായിരിക്കും. പക്ഷെ അല്ലാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ അവനിൽ യാതൊരു തിന്മയും ഉണ്ടാകില്ല, ആ തിന്മയ്ക്ക് അല്ലാഹു ആ പരീക്ഷണങ്ങൾ കൊണ്ട് പുറത്തു കൊടുത്തിട്ടുണ്ടാകും. എത്രത്തോളം നമ്മൾ അല്ലാഹു നമ്മളെ പരീക്ഷിക്കുന്നുണ്ടോ അത്രത്തോളം അല്ലാഹു നമ്മൾക്ക് പ്രതിഫലം നൽകും. അല്ലാഹു ഒരു സമുദായത്തെ കുറച്ച് ഒരു വിഭാഗത്തെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അല്ലാഹു അവരെ പരീക്ഷിക്കും. അല്ലാഹുവിന്റെ പരീക്ഷണത്തിൽ ആര് തൃപ്തിപ്പെട്ടുവോ അവൻ അല്ലാഹുവിന് തൃപ്തി കിട്ടും. ആരെങ്കിലും അള്ളാഹുവിനോട് ഉറപ്പ് കാണിച്ചാൽ അവനെ സംബന്ധിച്ചുള്ള അള്ളാഹുവിന്റെ ഉറപ്പ് അവനുണ്ടാകും. അപ്പൊ പരീക്ഷണങ്ങൾ എന്തായാലും ഉണ്ടാകും. നമ്മുടെ ദീൻ എത്രത്തോളം സ്ട്രോങ് ആണോ, എത്രത്തോളം നമ്മൾ ദീനനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്നുവോ, നമ്മുടെ പരീക്ഷണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനത് ഖൈറാണ്. കാരണം റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, ഇദാ അറാദല്ലാഹു ബി അബ്ദിൽ ഖൈറ അജ്ജല ലഹു അൽ ഉഖൂബത ഫി ദുനിയ, ഒരടിമയ്ക്ക് അള്ളാഹു ഒരു ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ദുനിയാവിൽ തന്നെ അവനെ ശിക്ഷപ്പെടുത്തിയിരുപ്പാക്കും. ഒരടിമയ്ക്ക് ഖൈർ അള്ളാഹു ഉദ്ദേശിച്ചിട്ട് ദുനിയാവിൽ തന്നെ അള്ളാഹു അവനെ ശിക്ഷ കൊടുക്കും. അള്ളാഹു ഷർറാണ് ഉദ്ദേശിച്ചെങ്കിൽ അള്ളാഹു തആല ആ തിന്മക്കൂടെ ശിക്ഷ കൊടുക്കൂല, എന്നിട്ട് എന്ത് ചെയ്യും? ഖിയാമത്ത് നാളിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിൽ അള്ളാഹു താമസിപ്പിക്കും, എന്നിട്ട് അവിടെയാണ് ശിക്ഷ കൊടുക്കുക. പരലോകത്തിലെ ശിക്ഷ എന്ന് പറഞ്ഞാൽ കഠിനമാണ്. ദുനിയാവിലെ ശിക്ഷ എന്ന് പറഞ്ഞാൽ എത്രത്തോളമാണെങ്കിലും, എത്ര വലിയ ദുനിയാവിലെ ശിക്ഷ ആണെങ്കിലും ഏറ്റവും വലുത് സംഭവിക്കുക മരണമാണ്. പക്ഷെ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനെ അത് ദുനിയാവിൽ ശിക്ഷയാണെങ്കിലും അത് പരീക്ഷണമാണെങ്കിലും എന്താണെങ്കിലും അവന് ഖൈറാണ്. ഈ ഖൈറൊക്കെ ലഭിക്കണമെങ്കിൽ, നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ള എല്ലാ ഫായിദകളും ലഭിക്കണമെങ്കിൽ ക്ഷമ എന്ന് പറഞ്ഞ കാര്യം ഉണ്ടാകുന്ന വേണം, അല്ലെങ്കിൽ ഇതൊന്നും കിട്ടില്ല. ഈ പറഞ്ഞ ഫായിദകളും നേട്ടങ്ങളും അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചു എന്നൊക്കെ പറഞ്ഞല്ലോ, അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കുമെന്നൊക്കെ പറഞ്ഞല്ലോ, ഇതൊക്കെ ലഭിക്കണമെങ്കിൽ നമ്മൾ സ്വബർ, ക്ഷമ കാണിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അള്ളാഹുവിന്റെ പ്രതിഫലവും നമ്മൾ ആഗ്രഹിക്കണം. അല്ലാതെ നമുക്കൊരു മുസീബത്ത് ഉണ്ടായി എന്നുള്ളത് കൊണ്ട്, ഒരു രോഗമുള്ള ഉണ്ടായി എന്നുള്ളത് കൊണ്ട് നമുക്ക് പ്രതിഫലം കിട്ടുന്ന കാര്യമില്ല. പക്ഷെ ക്ഷമിക്കണം, വിശ്വാസമുണ്ടാകണം, അള്ളാഹുവിൽ നമ്മൾ പ്രതിഫലം ആഗ്രഹിക്കണം, എങ്കിൽ മാത്രമേ ഈ നേട്ടങ്ങളൊക്കെ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ എത്ര ആളുണ്ട് കാഫിറുകളായിട്ടുള്ള ആളുകൾ, ദീനനുസരിച്ച് ജീവിക്കാത്ത ആളുകൾ, അവർക്ക് എന്തൊക്കെ പരീക്ഷണങ്ങളുണ്ട്? അവർക്ക് ഈ പുണ്യങ്ങളും ഫായിദകളും ലഭിക്കും? ഒരിക്കലുമില്ല. കാരണം അവർ ക്ഷമിക്കുന്നില്ല. പിന്നെ ക്ഷമിക്കുന്നുണ്ടെങ്കിൽ തന്നെ അവർ അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടല്ല ക്ഷമിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ നേട്ടങ്ങളൊന്നും ലഭിക്കുകയില്ല എന്നുള്ളതാണ്. ക്ഷമ നിർബന്ധമാണ്. അസ്സബ്റു അലൽ മസായിബി വാജിബുൻ ബിത്തിഫാഖി അയ്മത്തിദ്ദീൻ. എല്ലാവരും ഒന്നിച്ചു പറഞ്ഞിട്ടുള്ള കാര്യമാണ്, മുസീബത്ത് ഉണ്ടാകുമ്പോൾ ക്ഷമിക്കുക, അത് ക്ഷമ നിർബന്ധമാണ് എന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള പറഞ്ഞിട്ടുണ്ട്. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറഞ്ഞു, അസ്സബ്റു അലൽ മസായിബി വാജിബുൻ ബിഇജ്മാഇൽ ഉമ്മ. ഉമ്മത്തിലെ ഇജ്മാ ഉള്ള കാര്യമാണ് എന്ത്? ക്ഷമ എന്നുള്ളത്, ബുദ്ധിമുട്ടുള്ള സമയത്ത് ക്ഷമിക്കുക എന്നുള്ളത്. വഹുവ നിസ്ഫുൽ ഈമാൻ. ക്ഷമ എന്നുള്ളത് ഈമാനിന്റെ പകുതിയാണ്. ഈമാൻ എന്ന് പറഞ്ഞാൽ ഒരു പകുതി ശുക്റും ഒരു പകുതി ക്ഷമയുമാണ്. ആ ക്ഷമ എന്ന് പറഞ്ഞാൽ ഈമാനിന്റെ പകുതിയാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ ഒരുപാട് ക്ഷമിക്കുന്ന ആളുകളെ പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞു, വല്ലാഹു യുഹിബ്ബുസ് സാബിരീൻ. അല്ലാഹു തആല ക്ഷമിക്കുന്ന ആളുകളെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞു. അല്ലാഹു ഇഷ്ടമാണ് ക്ഷമിക്കുന്നവരെന്ന് പറഞ്ഞു. വസ്ബിറു ഇന്നല്ലാഹു മഅ സാബിരീൻ. നിങ്ങൾ ക്ഷമിക്കണം, തീർച്ചയായും അല്ലാഹു തആല ക്ഷമിക്കുന്നവരുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞു. ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് അല്ലാഹുവിന്റെ മഅയ്യത്ത്, അല്ലാഹുവിന്റെ സാമീപ്യം എന്ന് അല്ലാഹു തആല പറഞ്ഞു. അതുപോലെ തന്നെ ഇന്നമാ യുവഫ സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. കണക്കില്ലാതെയാണ് അല്ലാഹു തആല ക്ഷമിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുക. ക്ഷമയ്ക്ക് എത്ര പ്രതിഫലം എന്നത് കണക്കാക്കിയിട്ടില്ല. കണക്കില്ലാത്ത പ്രതിഫലമാണ് അല്ലാഹു തആല ക്ഷമിക്കുന്നവർക്ക് കൊടുക്കുക. റസൂലുള്ള പറഞ്ഞു, മാ ഉതിയ അഹദുൻ അതാൻ ഖൈറൻ വഔസഅ മിന അസ്ബർ. ക്ഷമയേക്കാൾ വിശാലമായ ഖൈറായിട്ടുള്ള ഒരു സമ്മാനവും ഒരടിമക്കും കിട്ടിയിട്ടില്ല. ഒരടിമക്ക് ക്ഷമിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ അള്ളാഹു അവന് കൊടുത്ത ഏറ്റവും വലിയ സമ്മാനം എന്ന് പറഞ്ഞാൽ അതാണ്, ക്ഷമിക്കാനുള്ള കഴിവ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ഇങ്ങനെ ഒരുപാട് വചനങ്ങൾ വിശുദ്ധ ഖുർആനിലും ഹദീസിലും ക്ഷമയെ പുകഴ്ത്തിക്കൊണ്ട് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അസ്സബ്റു മിനൽ ഈമാനി ബിമൻസിലത്തിർ റാസി മിനൽ ജസദ്. ക്ഷമ എന്ന് പറഞ്ഞാൽ ശരീരത്തിന് തല എത്രത്തോളം പ്രാധാന്യമുള്ളതാണോ, ശരീരത്തിന് തലക്ക് എത്രയാണോ സ്ഥാനമുള്ളത്, അതുപോലെയാണ് ഈമാനിൽ ക്ഷമക്കുള്ള സ്ഥാനം. നമ്മുടെ വിശ്വാസത്തിൽ ക്ഷമക്കുള്ള, സബറിനുള്ള സ്ഥാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ തലക്ക് എത്ര പ്രാധാന്യമുണ്ടോ, സ്ഥാനമുണ്ടോ, അത്രയും സ്ഥാനമാണുള്ളത്. ആ രൂപത്തിൽ നമുക്ക് ക്ഷമിക്കാൻ സാധിക്കണം. എന്ത് മുസീബത്ത് ഉണ്ടായാലും, രോഗങ്ങളും, പ്രയാസപ്പെടുത്തുന്ന രോഗങ്ങളാണെങ്കിലും, മാറാ രോഗങ്ങളാണെങ്കിലും, ഏത് രോഗങ്ങളാണെങ്കിലും നമ്മളിവിടെ ക്ഷമിക്കണം. എങ്കിൽ മാത്രമാണ് ഈ പറഞ്ഞിട്ടുള്ള നേട്ടങ്ങളൊക്കെ ലഭിക്കുക. മഹാന്മാരായ സ്വാലികൾ, ഇത്തരത്തിൽ അമ്പിയാക്കന്മാരെയും അതുപോലെ തന്നെ സ്വാലികളായിട്ടുള്ള ആളുകളെയും അള്ളാഹു തആല നല്ലോണം പരീക്ഷിക്കും, നല്ല രൂപത്തിൽ പരീക്ഷിക്കുമെന്ന് പറഞ്ഞല്ലോ. പക്ഷെ അവരൊക്കെ നല്ല രൂപത്തിൽ ക്ഷമിച്ചിട്ടുമുണ്ട്. റസൂലുള്ള പറഞ്ഞു, കാന അഹദുഹും ലയഫ്റഹു ബിൽ ബലാഇ കമാ യഫ്റഹു അഹദുക്കും ബിർറഹ. മഹാന്മാരായ അമ്പിയാക്കന്മാർ, സ്വാലികളായിട്ടുള്ള ആളുകൾ, അവരെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു നിഅമത്തുണ്ടാകുമ്പോൾ നിങ്ങൾ എത്രത്തോളം സന്തോഷിക്കും, അതുപോലെ അവർക്ക് പരീക്ഷണം ഉണ്ടാകുമ്പോൾ സന്തോഷിച്ചിരുന്നാണ്. നമുക്കൊരു നിഅമത്തുണ്ടാകുന്ന അവർക്ക് സന്തോഷമാണ്. അതുപോലെ ആ സ്വാലികളായിട്ടുള്ള അമ്പിയാക്കന്മാരായിട്ടുള്ള ആളുകൾ, അവർക്കൊരു പ്രയാസം ഉണ്ടാകുമ്പോൾ സന്തോഷിക്കുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ നമ്മൾ ക്ഷമിക്കണം. എന്ത് മുസീബത്ത് വന്നാലും രോഗമാണെങ്കിലും അല്ലാത്തതാണെങ്കിലും ഒക്കെ നമ്മൾ ക്ഷമിക്കണം. ഇവിടെ ക്ഷമ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, അത് മൂന്ന് രൂപത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഹൃദയം ക്ഷമിക്കണം. ഹൃദയം കൊണ്ടൊരിക്കലും നമ്മൾ അള്ളാഹുവിന്റെ ഖദറിന്റെ പുറത്തുകൂടാ. അള്ളാഹു എന്താണ് എന്നെ ഇത്തരം രൂപത്തിൽ പരീക്ഷിക്കണം, ഈ രൂപത്തിൽ പരീക്ഷിക്കണത്? അള്ളാഹുവിന്റെ ഖദറിൽ നമ്മൾ അതൃപ്തി കാണിക്കാൻ പാടില്ല, അള്ളാഹുവിനോട് ഉറപ്പുണ്ടാക്കാൻ പാടില്ല. നമ്മൾ പരീക്ഷിച്ചതിന്റെ പേരിൽ നമുക്ക് രോഗം എന്നതിന്റെ പേരിൽ അള്ളാഹുവിനോട് ഉറപ്പുണ്ടെങ്കിൽ അതൊരിക്കലും ക്ഷമ എന്ന് പറയാൻ പറ്റൂല. ഒന്ന്, നമ്മൾ ഹൃദയത്തെ പിടിച്ചു വെക്കണം. മാത്രമല്ല, നമ്മൾ നാവിനെ പിടിച്ചു വെക്കണം. ഹൃദയത്തെ പിടിച്ചു വെക്കുന്നത് പോലെ തന്നെ ക്ഷമയുടെ ഭാഗമാണ് നമ്മുടെ നാവിനെ പിടിച്ചു വെക്കുക. നാവിനെ പിടിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ പരാതികൾ പറയാതിരിക്കുക. മറ്റുള്ളവരുടെ ആവലാദ്യം പരാതിയും ബുദ്ധിമുട്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഒരു രോഗം വന്നാൽ എല്ലാവരോടും പറഞ്ഞെടുക്കുന്ന പണിയാണ്. ആ രൂപത്തിൽ നമ്മുടെ ആവലാദി അല്ലാത്ത എല്ലാരോടും പറയുന്ന അവസ്ഥ. അവന് ക്ഷമയുണ്ടെന്ന് പറയാൻ പറ്റില്ല, അവന് നാവിന്റെ ക്ഷമ അവനിൽ നിന്ന് വിട്ടുപോയി. അതുപോലെ തന്നെ ജവാരിഹങ്ങൾ, അവന്റെ അവയവങ്ങൾ ക്ഷമിക്കണം. ഒരു പ്രയാസം ഉണ്ടാകുമ്പോ നെഞ്ചത്തടിച്ച് കരയാനോ അതുപോലെ സത്തരത്തിൽ വസ്ത്രം കീറാനോ ആ രൂപത്തിൽ അവയവങ്ങൾ കൊണ്ടുള്ള മറ്റു പരാക്രമങ്ങൾ ചെയ്യാനോ പാടില്ല. ആ രൂപത്തിൽ മൂന്ന് കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ നഫ്സ്, നമ്മുടെ ഖൽബ് ക്ഷമിക്കണം, നമ്മുടെ നാവ് ക്ഷമിക്കണം, നമ്മുടെ അവയവങ്ങൾ ക്ഷമിക്കണം. എങ്കിലേ പൂർണ്ണമായ ക്ഷമയുള്ളൂ. മനസ്സിലൊരിക്കലും അതൃപ്തി ഉണ്ടാകാൻ പാടില്ല അള്ളാഹുവിന്റെ ഖദറിൽ. അതുപോലെ തന്നെ നാവ് കൊണ്ട് പരാതികളും അതുപോലെ തന്നെ ബുദ്ധിമുട്ടുണ്ടാകുക അല്ലെങ്കിൽ ഇസ്ലാമിക വിരുദ്ധമായ കാര്യങ്ങൾ പറയാൻ പാടില്ല. അവയവങ്ങൾ കൊണ്ട് അതുപോലെ തന്നെ ഇസ്ലാമിക വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനോ പാടില്ല. ഈ രൂപത്തിൽ മൂന്ന് കാര്യം ശ്രദ്ധിച്ചാലാണ് അവനാണ് സാബിർ എന്ന് പറയുക. ആ രൂപത്തിൽ ക്ഷമിച്ച ആളുകൾക്കാണ് ഇത്തരത്തിലുള്ള ഏത് പ്രയാസങ്ങൾക്കും അള്ളാഹു നൽകിയിട്ടുള്ള പ്രതിഫലവും നേട്ടങ്ങളും ലഭിക്കുക. പ്രത്യേകിച്ചും രോഗങ്ങൾ, രോഗികളായിട്ടുള്ള ആളുകൾ ഈ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. രോഗം വരുന്നവരാണ് നമ്മൾ എല്ലാ സമയത്തും, രോഗമില്ലെങ്കിലും ഇടക്കൊക്കെ രോഗം വരുന്ന ആളുകളാണ് നമ്മൾ എല്ലാവരും. ആ സമയത്തൊക്കെ നമുക്ക് എന്തൊരു ചെറിയ മുസീബത്ത് ബാധിച്ചാലും, ചെറിയൊരു വേദനയാണെങ്കിലും അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ക്ഷമിക്കാനും മനസ്സുകൊണ്ടും നാവുകൊണ്ടും അവയവങ്ങൾ കൊണ്ടൊക്കെ ക്ഷമിക്കാനുള്ള കഴിവ് നമ്മൾക്കുണ്ടാകണം. അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.